റോമീസ് ചാപ്റ്റർ 8 വേഴ്സസ് 28 and 29. റോമാലേഖനം 8-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ.
എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിന്നപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുന്നിയമിച്ചിരിക്കുന്നു. മുന്നിയമിച്ചവരെ വിളിച്ചു
മതി. അടുത്ത് can read in some other language, Tamil, Hindi or any language. Romans 8:28 and 29. ശ്രദ്ധിക്കണേ, ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെട്ട ഒരു വാക്യമാണിത്. ഒരുപക്ഷെ 2000 വർഷത്തെ സഭാചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതൊരു പ്രാവശ്യമെങ്കിലും പ്രസംഗിക്കാത്ത ഒരു ദൈവദാസൻ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാന് ഒരു ബഹുമാനിക്കുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം റോമാലേഖനത്തിന്റെ ഒരു സ്റ്റഡി അദ്ദേഹത്തിന്റെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ അതിൽ നോക്കിയപ്പം ഈ റോമൻസ് 8:28 ഈ ഒരൊറ്റ വാക്യം, അതിൽ നിന്ന് അദ്ദേഹം 22 മെസ്സേജ് പറഞ്ഞു. 22 മെസ്സേജസ് ഇൻ വൺ വേഴ്സ്. 22 വെള്ളിയാഴ്ചകളിൽ അദ്ദേഹം തുടർമാനമായിട്ട് ഈ ഒരൊറ്റ വാക്യത്തിന് പ്രസംഗിച്ചു. ഞാനൊന്നും കേട്ടില്ല കേട്ടോ, 22 മെസ്സേജ് കേൾക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നുകൊണ്ട് ഞാനത് കേട്ടില്ല. പക്ഷെ അത് കേട്ടാൽ വളരെ അനുഗ്രഹമായിരിക്കും. എന്താ ഈ വാക്യത്തിന്റെ പ്രത്യേകത? എന്താ വാക്യത്തിന്റെ പ്രത്യേകത? നമുക്ക് സാധാരണ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ, എന്തെങ്കിലും ഒരു രോഗം വന്നാൽ, ഒരു നഷ്ടം വന്നാൽ, നമുക്ക് സാധാരണ പറഞ്ഞൊരു വാക്കുണ്ട്, അത് നന്മയ്ക്കാന്നെ. എന്താ അതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നന്മയ്ക്കാണ്. ഇത് ബൈബിളിലെ വചനമല്ല കേട്ടോ. ഐ എം സോറി ടു ടെൽ യു, ദിസ് ഈസ് നോട്ട് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്, ദിസ് ഈസ് ഫ്രം ഭഗവത്ഗീത. ആർക്കെന്താ അപകടം പറ്റിയാലും എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ ഉടനെ പറയും എല്ലാം നന്മയ്ക്ക്. അത് ബൈബിളിലെ വാക്യവേ അല്ല. ഞാനത് ഭഗവത്ഗീതയിലെ വാക്യം പല സ്ഥലങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. സംഭവിച്ചതെല്ലാം നന്മയ്ക്ക്, സംഭവിക്കാനിരിക്കുന്നതെല്ലാം നന്മയ്ക്ക്. അതുകൊണ്ട് നാം വചനം വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വായിക്കണം, വളരെ ശ്രദ്ധിച്ച് നാം ആ വചനം പറയണം. ഇല്ലെങ്കിൽ അത് ഗീതയിൽ നിന്നായി പോകാനുള്ള ഒരു അപകട സാധ്യത കൂടെ നമുക്ക് ഉണ്ട്. ശ്രദ്ധിച്ച് നിങ്ങൾ ആ വായിക്കാൻ വായിച്ചേ. വി നോ ദാറ്റ് ഗോഡ് കോസസ് ഓൾ തിങ്സ് ടു വർക്ക് ടുഗദർ ഫോർ ഗുഡ് ടു ദോസ് ഹു ലവ് ഗോഡ്, ടു ദോസ് ഹു ആർ കോൾഡ് അക്കോർഡിംഗ് ടു His purpose. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, to those who love God, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, those who are called according to His purpose, അവർക്ക് മാത്രം ഗോഡ് കോസസ് ഓൾ തിങ്സ് ടു വർക്ക് ടുഗദർ. അല്ലാതെ എല്ലാം നന്മയ്ക്കല്ല, നോ. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദോസ് ഹു ലവ് ഗോഡ്, ദോസ് ഹു ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്, അവർക്ക്. അപ്പൊ ആദ്യം ഞാൻ ആ വാക്യം എടുക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേർത്ത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. The first thing is to those who love God. ദൈവത്തെ സ്നേഹിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. എല്ലാ കൽപ്പനകളും ഒരുമിച്ചടങ്ങിയിരിക്കുന്ന ഒരു കൽപ്പന. If you squeeze together all the commandments of God, you will come to one commandment or two commandments. The first commandment is you love God with all your heart, all your mind, all your soul, and all your strength. ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സ് എല്ലാം ഒരുമിച്ച് ചേർത്ത് സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ കൽപ്പന, രണ്ടാമത്തെ കൽപ്പനയും കൂടെ എന്നോട് സമമാണെന്ന് പറയുന്നുണ്ട്. എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അതും വളച്ചൊടിച്ചു. നിന്നെ പറഞ്ഞറിയോ, ആരാധിക്കണം എന്നാക്കി. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ആന്ധ്ര പോയപ്പോഴത്തേനും അവിടെ ഞാൻ സഹോദരന്മാരോടൂടെ കുറച്ച് യൂത്തിനെ കിട്ടി, യങ്സ്റ്റേഴ്സിനെ ഒരുമിച്ചുകൂടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ എന്ത് ചെയ്യണം? ആ സഹോദരന്മാർ ഒരുമിച്ച് പറഞ്ഞു, ആരാധിക്കണം. അപ്പൊ എനിക്ക് മനസ്സിലായി, മലയാളത്തിൽ മാത്രമല്ല ഈ പ്രശ്നമുള്ളത്, തെലുങ്കിലും ഈ പ്രശ്നമുണ്ട്. നോ, സ്നേഹിക്കണം, സ്നേഹിക്കണം. ശ്രദ്ധിക്കണം നിങ്ങൾ ഇനി വളരെ. ദൈവത്തെ ഭയപ്പെടുന്ന ഒത്തിരി പേരുണ്ട്, ദൈവത്തെ ബഹുമാനിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവര് വളരെ കുറവാ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരു ചെറിയ ശതമാനമുള്ള നിരീശ്വരവാദികൾ, എത്തീസ്റ്റ് ആർ ഓൺലി ഫ്യൂ പീപ്പിൾ, കുറച്ചുപേരെ ഉള്ളൂ. അവരെ കുറിച്ച് ഒരാൾ പറഞ്ഞൊരു വാക്യം ഇതാണ്, ഇന്റലിജന്റ് ഫൂൾസ്. എന്താ? ആ, ബുദ്ധിമാന്മാരാണ്, ഒറ്റ കുഴപ്പമുള്ള ഫൂൾസ് ആണ്. കാരണം ബൈബിളിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ബാക്കി ആ ഒരു ചെറിയ ശതമാനം ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാവരും ഏതെങ്കിലും ദൈവത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഭയപ്പെടുന്നുണ്ട്. ഭയമാ കൂടുതൽ. ജാതികളായ ആൾക്കാരൊക്കെ ദൈവത്തെ എന്ത് ചെയ്യാണ്? ആ, ഭയപ്പെടുക. ഭയപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള പേടി. എനിക്കൊരാളെ അറിയാം, അദ്ദേഹം എല്ലാ മാസവും കൃത്യം 300 രൂപ എന്ന് തോന്നുന്നു, ഞാൻ എക്സാക്ട്ലി എമൗണ്ട് ഓർക്കുന്നില്ല, PGORS-ന് അയച്ചു കൊടുക്കും. വിശ്വാസിയല്ല, ഒരു ഒരു നോമിനൽ ക്രിസ്ത്യൻ, ഒരു നാമധേയ ക്രൈസ്തവനായുള്ള ഒരു സഹോദരന, നല്ല നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, ഇറ്റ്സ് എ വെരി ഗുഡ് മാൻ. എല്ലാ മാസവും PGORS-ന് പൈസ അയച്ചു കൊടുക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ ഇത്, PGORS-ന് അയക്കാൻ കാര്യം? അപ്പൊ ഞാൻ ഓർത്ത് പുള്ളിക്കാരൻ ആത്മീയമായിട്ടൊക്കെ ഒത്തിരി ഉത്സാഹമൊക്കെ ആയി, ദൈവവേലെ സപ്പോർട്ട്. പുള്ളി പറഞ്ഞു, അതല്ല, PG വർഗീസിന് പൈസ അയച്ചു കൊടുക്കാത്ത സമയത്തൊക്കെ എന്റെ ഇവിടുത്തെ മെഷീൻ കേടാ. പല പ്രാവശ്യം ആയപ്പോ പുള്ളിക്കാരനൊരു പേടിയായി. അവിടെ ആദ്യം ചെയ്യുന്ന കാര്യം പുള്ളി എന്തെന്ന് അറിയോ? ഈ പൈസ മാറ്റി വെച്ച് 1-ാം തീയതി പൈസ അയച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞത് PG വർഗീസിന് അയച്ചു കൊടുക്കും, തെറ്റൊന്നുമല്ല. ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പൈസ അയച്ചു കൊടുക്കണം, ഒരു തെറ്റുമല്ല കാര്യത്തിൽ. അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ പുള്ളിയുടെ ചിന്താഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ പൈസ ഞാൻ അയച്ചു കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്റെ മെഷീൻ കേടാവും, ഈ മാസം നഷ്ടം. ഇങ്ങനെ ഒത്തിരി ഭയങ്ങളുണ്ട് ഒത്തിരി പേർക്ക്. ഒത്തിരി പേരിങ്ങനെ ഭയത്തിലാണ് ജീവിക്കുന്നത്. ഇത് ചെയ്തില്ലെങ്കിൽ, ദശാംശം കൊടുത്തില്ലെങ്കിൽ എവിടെ കൊടുക്കേണ്ടി വരും? ആ, ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. ഒരു ഭയം. ഞാൻ പറഞ്ഞത് അങ്ങനെ ദൈവത്തെ ഓർത്ത് ആരും ദശാംശം കൊടുക്കരുത്. ഞാൻ പറഞ്ഞത് ആരും നിങ്ങൾ ഹോസ്പിറ്റലൊന്നും പോകത്തൊന്നുമില്ല. ദശാംശം കൊടുക്കാത്തതിന്റെ പേരിൽ ആരും ഹോസ്പിറ്റലൊന്നും ദൈവം അയക്കുന്ന ദൈവം അല്ല ഈ ദൈവം. ഈ ദൈവം, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന ആ ദൈവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ഒത്തിരി പേര് ഭയപ്പെടുന്നുണ്ട് ദൈവത്തെ. ഈ ജാതീയരായ ആൾക്കാർ, അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ സേവിക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്, അവരൊക്കെ ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്. ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ, വർഷങ്ങൾക്ക് മുൻപ്. എന്റെ വീട്ടില് ഇതുപോലെ, എന്നാ, ഞാൻ യാക്കോവായ കുടുംബത്തിൽ നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ എല്ലാ വർഷവും മണർകാട് പള്ളിയിൽ പോയിട്ട് എന്ത് ചെയ്യുന്നറിയോ, അവിടെ ഈ ഒത്തിരി രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ രൂപമുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, തലയുണ്ട്, മുഴയുണ്ട്, പാമ്പുണ്ട്, എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ പാമ്പിന്റെ രൂപം എടുത്ത് ഇപ്പുറത്തുനിന്ന് എടുത്ത് ഇപ്പുറത്തോട്ട് വെക്കും, 5 രൂപ ഇടും. പിന്നെ ഞങ്ങൾ വീട്ടിൽ 5 പേരാണല്ലോ, ഞാൻ എന്റെ 2 പെങ്ങന്മാരും അപ്പനമ്മ, ഞങ്ങൾ 5 പേരാണ്. 5 മനുഷ്യരുടെ കൊച്ചു കൊച്ചു രൂപ ഇട്ടിരിപ്പുണ്ട്. ഈ 5 രൂപ അവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്തോട്ട് ഇടും, അവിടെ 5 രൂപ ഇടും. എന്തിനാണെന്നറിയോ, ഒന്ന് പാമ്പ് വീട്ടിൽ വരരുത്, അതിനാണ് ഈ 5 രൂപ. ഈ അപ്പൊ അതുകൊണ്ട് പാമ്പിന്റെ രൂപം എടുത്ത് ഇപ്പുറത്തോട്ട് പോകും. മനുഷ്യൻ, ഞങ്ങൾ 5 പേരുണ്ട്, ആർക്കും തട്ടുകടൊന്നും പറ്റരുത്, അതിനാണ് ഈ 5 ഇതെടുത്ത് ഇപ്പുറത്തോട്ട് പോകും. ഭയത്തിലാണ് ജീവിക്കുന്നേ. അന്ന് ഭയത്തിലായിരുന്നു, ലിറ്ററലി ഭയമാ ജീവിതത്തെ, ഫിയർ. അതാണ് ജീവിതത്തെ എന്ത് ചെയ്തോണ്ടിരു ഭരിച്ചോണ്ടിരുന്നേ. ഞാൻ പറഞ്ഞത്, ഒത്തിരി പേര് ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്, ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ട്, റെസ്പെക്ട് ഗോഡ്. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവര് വളരെ കുറവാ. പിന്നെ വൈ? എന്താ? ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ നമ്പർ വളരെ കുറവാ. എന്താ കാര്യം? ദൈവത്തെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എന്റെ സത്യം. ഇറ്റ് ഈസ് ഇംപോസിബിൾ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, ഡിഫിക്കൾട്ട് ടു ലവ് ഗോഡ്. പിന്നെ വൈ? കാരണം എന്താ? ഒരു കാര്യമുണ്ട്, നിങ്ങൾ 1 ജോൺ 1 യോഹന്നാൻ അതിന്റെ 4 അധ്യായം, 1 ജോൺ ചാപ്റ്റർ 4 അതിന്റെ 10 വാക്യം.
നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ അയച്ചു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു.
ആ, ശ്രദ്ധിച്ച സൗരങ്ങളെ, ഈ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? എന്താ സ്നേഹത്തിന്റെ പ്രത്യേകത? നമുക്കൊരാളെ ചുമ്മാ അങ്ങ് സ്നേഹിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? പറ, പറ്റുമോ? എന്തൊരുക്ക് ചെയ്തു കൊടുക്കാം. കണ്ടിട്ടില്ലേ ഭർത്താക്കന്മാരൊക്കെ കല്യാണത്തിന്റെ കഴിഞ്ഞ ആദ്യ സമയങ്ങളിലൊക്കെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്? കുറച്ചു കഴിയുമ്പോൾ നിന്ന് നോക്കോളും, പേടിക്കുന്നു. ഐസ്ക്രീം പോയിട്ട് ആ കടയുടെ അവിടെ നിർത്തുന്നു പോലില്ല, വണ്ടി ആക്സിലേറ്റർ കൊടുക്കുക. നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, കുറച്ച് കഴിയുമ്പോൾ നിൽക്കുകയും ചെയ്യും. സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹം മനസ്സിലാക്കി അനുഭവിക്കുമ്പോഴാണ് സ്നേഹിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെയാ സ്നേഹിക്കുന്നറിയോ? ഞാൻ ഇവിടുത്തെ കാര്യം പറയുന്നത്, നമുക്ക് നിങ്ങൾ ആരെയാ കുറച്ചും കൂടെ നിങ്ങൾക്ക് സ്നേഹിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ താല്പര്യമുള്ള ആരെയാന്നറിയോ? ആരെയാ? ചർച്ചിൽ ഒരാൾ വന്നു, ഉടനെ ഓടിച്ചെന്നു, അയാളെ സ്നേഹിച്ചു. ഓ, അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളോട് ആരെങ്കിലും ഒന്ന് സ്നേഹമായിട്ട് വർത്തമാനം പറഞ്ഞാൽ മതി, എന്തോ ഒരു സന്തോഷമല്ലേ. നമ്മൾ അടുത്ത ആളോട് പറയും, ആ ബ്രദറിനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ വേറെ ഇല്ല. കാരണം വേറെ ഒന്നില്ല, ഒരു 2 മിനിറ്റ് സ്നേഹമായിട്ട് സംസാരിച്ചു. അപ്പൊ നമുക്ക് അവരെ തിരിച്ചെന്ത് ചെയ്യാൻ തോന്നും? സ്നേഹിക്കാൻ തോന്നും. കർത്താവ് അതുകൊണ്ടാ പറഞ്ഞത്, ചുങ്കക്കാരും പാവികളും എന്ത് ചെയ്യുന്നുണ്ട്? തങ്ങളെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹത്തിന്റെ പ്രത്യേകത, നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിരിച്ച് സ്നേഹിക്കാൻ തോന്നുള്ളൂ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, പിന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ. കാരണം എന്താ? ഇവിടെ താഴെ എഴുതിയിരിക്കുകയാണ്, ദൈവം സ്നേഹം തന്നെ. വായിച്ചതിന്റെ താഴെ അതിന്റെ 16-ാം വാക്യം, verse 16, 4:16, 1 John chapter 4, verse 16.
ഇങ്ങനെ ദൈവത്തോട് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞു വിശ്വസിച്ചുമിരിക്കുന്നു, ദൈവം സ്നേഹം തന്നെ.
God is love. ദൈവം സ്നേഹം തന്നെ. അതുകൊണ്ടാ സഹോദരങ്ങളെ, ദൈവം ഒരു ത്രിത്വം എന്ന് പറയുന്നത്, ദൈവം ഏകത്വം മാത്രമാന്ന് പറയുന്ന ഒരു വിശ്വാസികളല്ലോ. കാരണം സ്നേഹത്തിന് എപ്പോഴും ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. സ്നേഹത്തിന്റെ പ്രത്യേകത എന്തുണ്ട്? സ്നേഹിക്കാനായിട്ട് ഒരാൾ വേണം, സ്നേഹിക്കപ്പെടാനായിട്ട് ഒരാൾ വേണം, അപ്പോൾ മാത്രമേ സ്നേഹമാകുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നത്. വി ബിലീവ് ഇൻ ട്രിനിറ്റി, ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. വി ബിലീവ് ഇൻ ട്രിനിറ്റി. എന്താ ഇവർ നമ്മളുടെ ബന്ധത്തിന്റെ പ്രത്യേകത? തർക്കമായി മൊത്തം. ചെല്ലു പറഞ്ഞ പിതാവാണ് വരുന്നത്, വേറെ ചെല്ലു പറഞ്ഞു പിതാവും പുത്രനൊന്നും ഇല്ല, യേശു മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. വേറെ ചെല്ലു പറഞ്ഞ എല്ലാം പരിശുദ്ധാത്മാവാണ്. ഇങ്ങനെ തർക്കവും വാദവുമായിട്ട് 2000 വർഷത്തെ സഭായത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ സ്വരങ്ങളെ, ദേ ആർ ഇൻ ഈക്വൽ സ്റ്റാറ്റസ്, കോ ഇറ്റേണൽ. നിത്യമായിട്ട് ഒരുമിച്ച് ചേർന്നിരിക്കുന്ന മൂന്ന് വ്യക്തിത്വങ്ങളാ, അതേസമയം ഏക ദൈവത്വമാ. അവര് മൂന്നുപേരായിട്ട് നമുക്ക് കാണാൻ പറ്റും, അതേസമയം തന്നെ അവരൊന്നാ, അവരൊന്നാ. ഭാര്യയും ഭർത്താവും രണ്ട് വ്യക്തികളായിട്ട് കാണാൻ പറ്റുമ്പോൾ തന്നെ വചനം എന്താ പറയുന്നത്? ആ മിണ്ടുന്നില്ല, എനിക്കറിയാം. അവരെന്താണ്? അവരൊന്ന, അവരൊന്ന്. അതുപോലെ തന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അവരെ മൂന്നുപേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ കാണാൻ പറ്റുമ്പോൾ തന്നെ അവരൊന്ന. കോ ഈക്വൽ, കോ ഇറ്റേണൽ എന്നാണ് അതിനെക്കുറിച്ച് പിതാക്കന്മാർ എഴുതി വെച്ചത്. കോ ഈക്വൽ, കോ ഇറ്റേണൽ. പ്രാവശ്യം തർക്കിച്ചപ്പോ ഞാൻ എന്റെ സഹോദരനോട് പറഞ്ഞു, സഹോദര ഒത്തിരി തർക്കിക്കണ്ട ഈ ത്രിത്വത്തെ കുറിച്ച്. ഈ നമുക്ക് തമ്മിൽ തർക്കമുള്ളൂ, അവർക്ക് തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അവര് വളരെ സ്നേഹത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവര് ജീവിക്കുന്നത്. സഹോദരങ്ങളെ, അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകം ഏതാണെന്നറിയാമോ? സ്നേഹമാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തിലാ. പണ്ടിവിടെ വന്നൊരു ദൈവവാസൻ ചിലർ ഓർക്കുന്നതായിരിക്കും, പി ടി തോമസ്. അദ്ദേഹം ഐ പി സിയിലെ ഒരു ശ്രൂഷകനാണ്. അദ്ദേഹം ഒരിക്കൽ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്നു. അപ്പൊ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇവരൊരുമിച്ച് ചേർന്ന് അവരുടെ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു 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 നിറഞ്ഞ് അതിങ്ങനെ പുറത്തേക്കൊഴുകിയപ്പോൾ ആ സ്നേഹം പകർന്നു വെക്കാനായിട്ട് ഒരു പാത്രം വേണം. അങ്ങനെ ഉണ്ടാക്കിയ പാത്രമാണ് മനുഷ്യൻ. ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ്. പിതാവും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞപ്പോൾ അതൊന്ന് ഒഴിച്ചു വെക്കാനായിട്ട് ഒരു പാത്രം, അതാ മനുഷ്യന്റെ പ്രത്യേകത. അതുകൊണ്ട് ആ പാത്രത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവം അത് ഉണ്ടാക്കിയപ്പോൾ വെറുതെ ഒരു പാത്രമല്ല ഉണ്ടാക്കിയത്. എന്താണ്? തന്റെ സ്വരൂപത്തിൽ, തന്റെ ഛായയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. Yes, God created man in his own image and in his own likeness. അതാ മനുഷ്യൻ. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അത് റിസീവ് ചെയ്യാനായിട്ടുള്ള ഒബ്ജക്റ്റ്, അതാ മനുഷ്യൻ. ഇനി മനുഷ്യന് മാത്രമേ അത് റിസീവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. സഹോദരങ്ങളെ, ദൂതന്മാർക്കൊക്കെ അറിയാം ദൈവ സ്നേഹമാണെന്ന്. പക്ഷേ ദൈവ സ്നേഹത്തിന്റെ പൂർണ്ണത വെളിപ്പെടുന്നത് മനുഷ്യനിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈ? ദൂതന്മാര് പോലും അവരെത്തി നോക്കിക്കൊണ്ടിരിക്കുക, അവര് താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ദൂതൻ, പണ്ടൊരു ദൂതൻ വീണു പോയപ്പോൾ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ മനുഷ്യൻ വീണു പോയപ്പോൾ പുത്രൻ താഴേക്ക് ഇറങ്ങി വന്ന് അവന് വേണ്ടി കാൽവരിയുടെ വിരിമാറിൽ തന്റെ കരങ്ങളും കാലുകളും നീട്ടിക്കൊടുത്ത് അവന് വേണ്ടിയിട്ട് അവസാനത്തിൽ രക്തം വരെ ചിന്തുവാൻ തയ്യാറാകുന്ന സ്നേഹം. ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ സ്നേഹത്തെ സ്വീകരിക്കുന്ന ഒബ്ജക്റ്റ് ആ മനുഷ്യൻ. ഹീസ് ഡിസൈൻഡ് ഫോർ ദാറ്റ്. ദൈവ സ്നേഹത്തെ സ്വീകരിക്കാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നയാളാ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, അപ്പന്റെയും അമ്മയുടെയും സ്നേഹം ഒരുപോലെ വരുന്ന ആരിലേക്കാണെന്നറിയാമോ? ആരിലേക്കാ? ഞങ്ങൾക്കത് കുറച്ചും കൂടെ മനസ്സിലാവും, കാരണം ഞങ്ങളുടെ കൊച്ചു കുഞ്ഞ് തീരെ കുഞ്ഞായതുകൊണ്ട് കുറച്ചും കൂടെ മനസ്സിലാവും. ചില പ്രായമാകുമ്പോ ഡാ എന്നടാ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ടോണൊക്കെ മാറാറുണ്ട്. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോ കുറേയും കൂടെ നമുക്കത് മനസ്സിലാവും. എന്തോ അപ്പന്റെയും അമ്മയുടെയും സ്നേഹം ഒരുപോലെ ആ കുഞ്ഞുങ്ങളിലേക്ക് പകരപ്പെടുന്നേ. ഇതുപോലെ ആദാം ദൈവത്തിന്റെ മകൻ എന്ന ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവ സ്നേഹത്തെ പകർന്നു വെക്കുവാനുള്ള പാത്രങ്ങളാണ് നാം. അതിനെന്താ ദൈവം ചെയ്തെന്നറിയാമോ? എന്താ ദൈവം ചെയ്തേ? ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, പിന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. ഹീ ലവ്ഡ് അസ്. നാം ആരും ദൈവത്തെ സ്നേഹിക്കാതിരുന്നപ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ബഹുമാനമുണ്ട്, ഒരു ഭയമുണ്ട്, പക്ഷെ എന്തില്ല? ആ സ്നേഹം അങ്ങോട്ട് ഇല്ലാതിരിക്കുമ്പോൾ, നാം ആരും ദൈവത്തെ സ്നേഹിക്കാതിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചിട്ട് എന്ത് ചെയ്തു? തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാക്കുവാൻ അവനെ എന്ത് ചെയ്തു? അവനെ താഴേക്ക് ഇട്ടു തന്നു. ഇതാ സ്നേഹം, ഇതാ സ്നേഹം. ഈ സ്നേഹം കാണുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കണേ, കാൽവരി സ്നേഹം കാണാത്ത ഒരാൾക്ക് പോലും ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ദൈവത്തെ ബഹുമാനിക്കാം, ദൈവത്തെ ഭയപ്പെടാം, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കണമെങ്കിൽ ഒറ്റ കാര്യം മാത്രം, കാൽവരി ക്രൂശിന്റെ ദർശനം. നമ്മൾ നേരത്തെ പാട്ട് പാടിയ ഒരു പാട്ടിനെ പാടിയായിരുന്നു, കാൽവരി ദർശനം കാണും നിൻ മുൻപിലായി, അൻപിനാലുള്ളവും കണ്ണും നിറയും. ഒന്ന് പോസ് ചെയ്ത അവിടെ, കണ്ണ് നിറഞ്ഞോ? കാൽവരി ദർശനം കണ്ടിട്ട് കണ്ണ് നിറഞ്ഞോ? കണ്ണ് നിറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആ സ്നേഹം അനുഭവിക്കുന്നുണ്ടെന്നാ. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ കർത്താവിനെ കണ്ടിട്ട് എന്റെ പാപത്തിന് പരിഹാരമായി തീർന്നവൻ, എനിക്ക് പകരക്കാരനായി തീർന്നവൻ, എനിക്ക് വേണ്ടി യാഗമായി തീർന്നവൻ, എനിക്ക് വേണ്ടി പാപമായി തീർന്നവൻ, എനിക്ക് വേണ്ടി ശാപമായി തീർന്നവൻ, എനിക്ക് വേണ്ടി വിരൂപനാക്കപ്പെട്ടവൻ, എനിക്ക് വേണ്ടി എന്ന് ചിന്തിക്കുന്ന ഒരുവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും, എത്ര കഠിന ഹൃദയനായാലും. ഞാൻ ഒത്തിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി കഠിന ഹൃദയന്മാരെ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കഠിന ഹൃദയന്മാരുള്ളത് പക്ഷെ ജയിലിലായിരിക്കാം, രണ്ടാമത് സഭയില. കാരണം ദൈവസ്നേഹം കേട്ടിട്ട് അതിനോട് പ്രതികരിക്കാതിരിക്കുമ്പോൾ ഹൃദയം കഠിനമായി പോവും. യു ആർ ഇൻ എ ഡേഞ്ചറസ് ഗ്രൗണ്ട്. ഞാൻ ജയിലില് ദൈവസ്നേഹം കണ്ട് ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാരുടെ സാക്ഷ്യം കേട്ടപ്പം അവരാരും കരയാതെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. ഞാനൊക്കെ ചിരിച്ചോണ്ടാണ് പറഞ്ഞു, തമാശയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും സാക്ഷ്യം പറയാറുള്ളത്. പക്ഷേ ജയിലിൽ കിടന്ന അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട സഹോദരങ്ങളുടെ സാക്ഷ്യം കേട്ടപ്പോഴൊക്കെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, അവരുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നത് കാണുന്നു. കാരണം ഒരു തിരിച്ചറിവില്ല, ഇത്രയും വലിയ പാപിയായ എന്നെ എന്റെ കർത്താവ് സ്നേഹിച്ചല്ലോ, സ്നേഹിച്ചല്ലോ. ഇത്രയും വലിയ പാപിയായ എന്നെ എന്റെ കർത്താവ് സ്നേഹിച്ചല്ലോ. ഇവിടെ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ലെന്ന്, അവൻ എന്നെ സ്നേഹിച്ചു. ഇവിടെയാ തുടക്കം, ദിസ് ഈസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അങ്ങനെ തിരിച്ചറിയുന്നവർക്കാണ് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത്. പത്രോസിന്റെ ലേഖനത്തിലെ വാക്യമുണ്ട്, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:8. ഒന്ന് പത്രോസ് 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം.
അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു.
ശ്രദ്ധിച്ചേ, ഇതൊരു കോൺട്രഡിക്ഷൻ ആണല്ലോ. എടാ, ഇവിടെ കണ്ട ആൾക്കാരെ പോലെ സ്നേഹിക്കാൻ വലിയ പാടുപെടുക. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും, യു ഹാവ് നോട്ട് സീൻ ഹിം ബട്ട് യു ലവ് ഹിം. സാറെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കർത്താവിനെ? കണ്ടോ? കണ്ടോ? ഒരു ബുക്കിൽ നിന്ന് കേട്ടതേയുള്ളൂ. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂശിൽ കർത്താവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്ന് അത് കേട്ടപ്പോ മുതലോ ഹൃദയത്തിന്റെ അകത്തൊരു ഒരു തുടിപ്പ്, ഹൃദയത്തിന്റെ അകത്തൊരു തിരതള്ളൽ, ഹൃദയത്തിന്റെ അകത്തൊരു സന്തോഷം. എന്താണെന്നറിയാമോ? എന്നെ അവൻ സ്നേഹിച്ചു, ഞാൻ അവനെ തിരിച്ച് സ്നേഹിക്കുക. അവനെ കണ്ടിട്ടില്ല, കണ്ടവരെ പോലെ സ്നേഹിക്കാൻ കഴിയാതിരിക്കുമ്പം കാണാത്ത കർത്താവിനെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയ ഒരു മനുഷ്യനെ നാം സ്നേഹിക്കുക. വൈ? എന്താ കാര്യം? എന്താ കാര്യം എന്നറിയോ? റീസൺ ഉണ്ട് അതിന്. എന്തുകൊണ്ടായി കാണാത്ത ഈ മനുഷ്യനെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനെ നാം എന്തുകൊണ്ടാ സ്നേഹിക്കുന്നേ? 6 കോടി രക്തസാക്ഷികളുണ്ടെന്ന് പണ്ടൊരു കണക്ക് കേട്ടിട്ടുണ്ട്, ഇപ്പൊ അതിനൊക്കെ കൂടി കാണും. 6 കോടിയിലധികം രക്തസാക്ഷികൾ, മാർട്ടിയേഴ്സ്. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? ഈ കാണാത്ത വ്യക്തിക്ക് വേണ്ടിയിട്ട് അവരവരുടെ ജീവൻ കൊടുത്തെന്ന്. അതാ സ്നേഹം. അതിനേക്കാളും വലിയ സ്നേഹമില്ല. സ്നേഹിതിന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. 6 കോടിയിലധികം രക്തസാക്ഷികൾ, കാണാത്തൊരു കർത്താവ്, കേട്ട് മാത്രം, ഒരു ബുക്കിന്റെ അകത്ത് മാത്രം പരിചയമുള്ള ഒരു കർത്താവ്, അവന് വേണ്ടിയിട്ട് അവർ ജീവൻ കൊടുത്തെന്ന്. അതാ സ്നേഹത്തിന്റെ അൾട്ടിമേറ്റം. അതിലപ്പുറം സ്നേഹമില്ല. ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമൊന്നുമില്ല. 6 കോടിയിലധികം ആൾക്കാരത് ചെയ്തു. ഞാനും നിങ്ങളും ആ മനസ്സോടുകൂടി നിൽക്കുക അല്ലേ? അല്ലേ? പേടിയുണ്ട്, എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്കയുണ്ട്. മനസ്സില്ലേ ജീവൻ കൊടുക്കാൻ? ഉണ്ടോ? അത് മതി. ഭയവും ആശങ്കയ്ക്ക് ഇരിക്കട്ടെ, എനിക്കും പേടിയാ, ഒരടി കിട്ടുമ്പോ തന്നെ നമ്മൾ ഓടുന്ന ആളാണ്. പക്ഷെ മനസ്സുണ്ടോ? അതിന്റെ തെളിവതാ, മനസ്സുണ്ടെങ്കിൽ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്താ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? റോമലേഖനം 5-ാം അധ്യായം റോമൻസ് 5-ൽ ആ വാക്യം കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് നാം കർത്താവിനെ സ്നേഹിക്കുന്നതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റോമൻസ് 5 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം verse 5 റോമൻസ് 5:5
പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല.
ആ
ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ.
ആ ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്തിരിക്കുക? പകർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സൗരങ്ങളെ, സുവിശേഷം കേട്ടപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, റീവൈൻഡ് അടിച്ച് ഒരുപക്ഷെ 10 വർഷം മുൻപ് 15 വർഷം മുൻപ് സുവിശേഷം കേട്ടു. എന്താ സുവിശേഷം? കർത്താവിന്റെ ക്രൂശീകരണം, എന്റെ പാപത്തിന് വേണ്ടി അടിച്ചു തകർക്കപ്പെട്ട യേശു, എന്റെ പാപത്തിന് വേണ്ടി യാഗമായി തീർന്ന യേശു, എനിക്ക് വേണ്ടി പാപമാക്കപ്പെട്ട യേശു. അത് കേട്ടോണ്ടിരിക്കുമ്പം അകത്തൊരു കാര്യം സംഭവിച്ചു. എന്താ അറിയാമോ? പരിശുദ്ധാത്മാവ് ഈ സ്നേഹം എന്റെ ഉള്ളിലേക്ക് പകർന്നു. യെസ്, അങ്ങനെയാ ഞാൻ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങി. എങ്ങനെയാ? സുവിശേഷം കേട്ടപ്പോൾ, വചനം കേട്ടോണ്ടിരിക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയങ്ങളിലൊരു പ്രവൃത്തി നടത്തി. എന്താ? ഒന്നാമത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോനെ നീ പാപിയാ കേട്ടോ, നീ പാപിയാ. ഒരാളിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞത്? ഫസ്റ്റ് ഹോളി സ്പിരിറ്റ് വിൽ ബി എ ഡിസ്റ്റർബർ, ദെൻ ഹി വിൽ ബിക്കം എ കംഫർട്ടർ. അങ്ങനെ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ആദ്യം എന്ത് ചെയ്യുക? ആ ഒരു ഡിസ്റ്റർബർ നമ്മുടെ ഉള്ളിൽ ഇളക്കം തരും. എന്താണെന്നറിയോ? പാപത്തെ കുറിച്ചുള്ള ബോധ്യം. നീ ഒരു പാപിയാ, യു ആർ എ സിന്നർ. അകത്ത് പാപിയാണെന്നുള്ള ബോധ്യം, നിലവിളി, കരച്ചിൽ. അത് കഴിയുമ്പം ഈ ബോധ്യം തന്ന പരിശുദ്ധാത്മാവ് നേരെ അകത്തേക്ക് കയറി വരും. വെറുതെ കൈയും കെട്ടിയല്ല, കൈവീശിയല്ല പരിശുദ്ധാത്മാവ് വരുന്നേ. പരിശുദ്ധാത്മാവ് വരുമ്പം സ്വർഗത്തിന്റെ മുഴുവനും കാര്യങ്ങൾ കൊണ്ടാണ് പരിശുദ്ധാത്മാവ് വരുന്നേ. ഹല്ലേലൂയ. എന്താണ് കൊണ്ടുവരുന്നത്? ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നല്ലോ. പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് വരുമ്പം ദൈവ സ്നേഹത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്ക വള്ളത്തിലേക്ക് വരുന്നേ. അത് എക്സ്പീരിയൻസ് ചെയ്തവരൊക്കെ കണ്ണടച്ച് കൈകൾ ഉയർത്തി ചില സമയം കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അതാ നമ്മുടെ ഉള്ളിൽ സ്നേഹം കൊണ്ടങ്ങ് നിറഞ്ഞ അല്ലേ. ശ്രദ്ധിച്ചോ, മാനസാന്തരപ്പെട്ടപ്പോ എന്നാ സംഭവിച്ചേ? ദൈവസ്നേഹത്തിന്റെ നിറവ് ഉള്ളി വന്നിട്ട് എല്ലാവരോടും സ്നേഹം ഇല്ലേ? ആണോ? ദൈവസ്നേഹത്തിന്റെ നിറവ് വന്നു കഴിഞ്ഞപ്പോ എന്തായിരുന്നു പ്രത്യേകത? ഈ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഓങ്കോളിൽ ക്യാമ്പ് ഉണ്ടായിരുന്ന സമയത്തെ, അവിടെ ക്യാമ്പിന് കുറെ സൗകര്യങ്ങൾ വന്നായിരുന്നു. അധികം പേരൊന്നുമില്ല, 10-17-20 പേരിനെ അടുത്തെങ്ങാണ്ടേ ഉള്ളായിരുന്നു മൊത്തം. അപ്പം ഈ ക്യാമ്പ് ഞങ്ങളിങ്ങനെ മെസ്സേജൊക്കെ സൗരന്മാരെല്ലാരും പറഞ്ഞു, പ്രാർത്ഥിച്ചു, എല്ലാം കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം എബ്രഹാം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര അറിഞ്ഞായിരുന്നു അവിടെ വന്ന ആരൊക്കെയാന്ന്. ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു, നൈഫ് ശിവയാണ് അവിടെ ഉണ്ടായിരുന്നത്. നൈഫ് ശിവ, കത്തി ശിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ സ്ഥലത്ത് എന്ത് അടിപൊളി ഉണ്ടായാലും പോലീസ് ആദ്യം വന്ന് ഇദ്ദേഹത്തെ പൊക്കും. അദ്ദേഹത്തിന്റെ പേരാണ് നൈഫ് ശിവ. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സഹോര, ക്യാമ്പ് കഴിഞ്ഞേ നമ്മൾ ഇത് അറിയുന്നുള്ളത് കൊണ്ട് സ്തോത്രം കൊണ്ടാണ് ഇവരുടെ തലയിലൊക്കെ ധൈര്യമായിട്ട് കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ചില സഹോദരന്മാരും ഒരു ഭയങ്കര പ്രശ്നക്കാരായിരുന്നു. അതിൽ ഒരാൾ എന്ന് അടുത്താളോട് ഇന്ന് ക്ഷമ പറഞ്ഞു. അവരൊക്കെ അന്തം വിട്ട് നിൽക്കുക, എന്നായി സംഭവിക്കുന്നത്? വേറൊന്നുമല്ല, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കാണുമ്പോൾ ക്രൂശിലെ സ്നേഹത്തിന് ഹൃദയങ്ങളെ ചലിപ്പിക്കാനായിട്ട് കഴിയുന്നത്. ക്രൂശിലെ സ്നേഹത്തിനാണ് കല്ലായുള്ള ഹൃദയങ്ങളെ ഉരുക്കുവാൻ കഴിയുന്നത്. ക്രൂശിലെ കർത്താവിന്റെ സ്നേഹത്തിന്റെ വെളിപ്പാടിനാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴുവാൻ, ക്ഷമ ചോദിക്കുവാൻ, ഒന്നുമില്ലാത്തവനെ പോലെ നിൽക്കുവാനായിട്ട് പ്രാപ്തനാക്കുന്നത് ക്രൂശിലെ സ്നേഹമാ, ക്രൂശിലെ സ്നേഹമാ. സ്വരങ്ങളെ, അവൻ നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? നാം അവനെ സ്നേഹിക്കുന്നു. പ്ലീസ് അല്ലോ, ഞാൻ അവസാനിപ്പിക്കാം, നമ്മുടെ സമയം കഴിഞ്ഞു. ഞാൻ പറയാനുള്ള വാക്യം ഞാൻ പിന്നെ പറഞ്ഞോളാം, കാരണം നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് പിന്നെ പറയാം. ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞ് നിർത്തിക്കോട്ടെ. ഇങ്ങനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവിടെ വാക്യം വിചാരിക്കുകയാണ്, ഗോഡ് കോസസ് ഓൾ തിങ്സ് ടു വർക്ക് ടുഗദർ. ശ്രദ്ധിക്കണേ, ഇങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്നവർ വേണ്ടിയിട്ട് ഗോഡ് causes all things to work together. അവന് വേണ്ടിയിട്ട് ദൈവം അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, അവന് വേണ്ടിയിട്ട് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്, അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തകർച്ചകൾ നന്മയ്ക്കായിട്ട് മാറുന്നു, അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന, ഇനി പറയുമ്പോൾ നിങ്ങൾ എന്നോട് പിണങ്ങരുത്, വീഴ്ചകൾ നന്മയ്ക്കായിട്ട് മാറ്റുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ബ്രദറെ അങ്ങനെയാണോ പാപം ചെയ്യാമല്ലോ, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും വരുത്. ഞാൻ പറഞ്ഞത് നമ്മുടെ വീഴ്ചകൾ, പരാജയങ്ങൾ, ഈ കാര്യങ്ങൾ പോലും എന്താണെന്നറിയാമോ സഹോദരങ്ങളെ, നന്മയ്ക്കായിട്ട് മാറ്റുക. എന്താണെന്നറിയാമോ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അവന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നാൽ, ഒരു പാപം വന്നാൽ, മറ്റുള്ളവർക്കുണ്ടാകാത്ത ഒരു കാര്യം അവന്റെ ഉള്ളിലുണ്ടാകും. അതാ ദൈവവേദനാണെന്നുള്ള തെളിവ്. എന്നറിയാമോ, അതിന് പറഞ്ഞ പേരാണ് ബ്രോക്കൺനെസ്. എന്താ ബ്രോക്കൺനെസ്? അവന്റെ ഉള്ളിൽ അവൻ അസുഖം വന്നാൽ പോലും, അവന് ക്യാൻസർ വന്നാൽ പോലും അവന് അത്ര നിലവിളിയില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുമ്പം അവൻ പിന്നെ ഒരു തകർന്ന മനുഷ്യനായിട്ടാ ജീവിക്കുന്നത്. അവന്റെ ഉള്ളിലൊരു തകർച്ചയുണ്ട്, അവന്റെ ഉള്ളിലൊരു ബ്രോക്കൺനെസ് ഉണ്ട്. അതെന്താക്കി മാറ്റുമെന്ന് അറിയാമോ? God causes all things to work together. ആ സംഭവിക്കുന്ന ഈ തകർച്ച അവനെ കുറേയും കൂടെ ക്രിസ്ത്യൻ രൂപനാക്കി മാറ്റും, കുറേയും കൂടി അവനെ വിശുദ്ധനാക്കി മാറ്റും, കുറേയും കൂടി അവനെ യേശു ക്രിസ്തുവിനോട് അനുരൂപനാക്കി തീർക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒരു വാക്യം ഉണ്ട്, അറിയാം അവിടെ ഒന്ന്. എങ്ങനെയാ ഒരു വാക്യമുള്ളേ? ഒരു വാക്യം ഇവിടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 57 അധ്യായം, ഐസയാ ചാപ്റ്റർ 57. കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ചും കൂടെ വെളിച്ചം ആ കാര്യത്തെ കുറിച്ച് കിട്ടി. അതിന്റെ 15 വാക്യം,
ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിന് മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെ വസിക്കുന്നു.
ആ ശ്രദ്ധിച്ച, ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആണത്. ഐ ഡ്വെൽ ഓൺ എ ഹൈ ആൻഡ് എ ഹോളി പ്ലേസ് ആൻഡ് ഓൾസോ വിത്ത് എ കൺട്രൈറ്റ് ആൻഡ് ലോലി ഓഫ് സ്പിരിറ്റ് in order to revive the spirit of the lowly and to revive the heart of the contrite. Sadhikane ezhuthirikkana contrite manas tagarnavan ee deivam evada vasikkune evada vasikkune evada deivam vasikkune unnadanai uyirnirikkunavanai shashwathavasiyai parishuddhanai evada vasikkya unnadangalil vasikkunu simhasanathil vasikkunu sagalathinte meeda vasikkunu. അങ്ങനെ വസിക്കുന്ന ദൈവം ഇടയ്ക്കൊന്ന് താഴേക്ക് വരും. എപ്പോഴാണെന്നറിയാമോ? എപ്പോഴാ വരുന്നേ? ഒരു തകർന്ന ഹൃദയം കാണുമ്പോൾ, ഒരു നുറുങ്ങിയ ഹൃദയം കാണുമ്പോൾ, ഒരു ബ്രോക്കൺ ആയിട്ടുള്ള ഹൃദയം കാണുമ്പോൾ നേരെ സ്വർഗത്തിയിരിക്കുന്ന ദൈവം താഴേക്ക് വരും. എന്തിനു വേണ്ടിയെന്നറിയാമോ? ഇങ്ങനെ ഈ നുറുങ്ങിയവന്റെ ഹൃദയത്തെ എന്ത് ചെയ്യണമെന്നാ ഇംഗ്ലീഷ് വാക്യം നിങ്ങൾ വായിച്ചേ, റിവൈവ് ചെയ്യാൻ. അതിന്റെ പറഞ്ഞ പേരാണ് റിവൈവൽ. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്, ദൈവം എന്നെ അയക്കണം, ഉണർവയക്കണം, റിവൈവൽ അയക്കണം. ഇതാ സഹോദരങ്ങളെ റിവൈവൽ. കുറെ പാട്ടും പാടി ചാട്ടം ചാടുന്ന നല്ല റിവൈവൽ. നോ, തെറ്റിദ്ധരിക്കരുത്. ഇന്ന് പാട്ടും പാടി ഡാൻസും കളിച്ച ആൾക്കാർ വീട്ടിൽ പോവാ, ഒന്നും സംഭവിക്കുന്നില്ല. വീട്ടിൽ ചെന്ന് പണ്ടത്തെ പോലെ അടിയും പിടിയും. റിവൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, റിവൈവൽ എവിടെങ്കിലും നടന്നാൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു നുറുങ്ങിയ ഹൃദയമുണ്ട്, ഒരു തകർന്ന ഹൃദയമുണ്ട്, എ കോൺട്രൈറ്റ് ഹാർട്ട്, എ ലോലി ഹാർട്ട്. കർത്താവ് അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് അവനെ റിവൈവ് ചെയ്യും. ആ നുറുക്കം കഴിഞ്ഞിട്ട് പിന്നെ അവൻ എങ്ങനെ നടക്കുന്നറിയാമോ? അവനിങ്ങനെ ഫ്ലൈ ചെയ്യും. കാരണം എന്താണെന്നറിയാമോ? ആ നുറുക്കത്തിന്റെ നടുവിൽ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് അവനെ റിവൈവ് ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിൽ പാട്ടാ. അതുകൊണ്ടാണ് റിവൈവൽ ഉള്ളിടത്തൊക്കെ പാട്ടുണ്ടായത്, റിവൈവൽ ഉള്ളിടത്തൊക്കെ മഹാസന്തോഷം ഉണ്ടായതിന്റെ കാരണം എന്താണെന്നറിയാമോ? കർത്താവ് ഇറങ്ങി വന്ന് അവന്റെ ഹൃദയത്തെ വീണ്ടും എന്ത് ചെയ്യാണ്? റിപ്പയർ അല്ല ചെയ്യുന്നത്, പിന്നെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? റിവൈവ് ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്, സ്വരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ പോലും, നമ്മുടെ ജീവിതത്തിൽ എന്ത് പരാജയമായിക്കോട്ടെ, നിങ്ങൾ വിചാരിച്ച് ഞാൻ പരാജയപ്പെട്ടു, എല്ലാം തീർന്നു, എന്റെ പേരും പോയി, എന്റെ മാനവും പോയി, എന്റെ അഡ്രസ്സും പോയി, എന്റെ കെയർ ഓഫും പോയി, എല്ലാം തകർന്നു എന്ന് ചിന്തിച്ചിരിക്കുന്ന സഹോദര, യു ഹാവ് എ ഗുഡ് ന്യൂസ്. എന്താണെന്നറിയാമോ? കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ്, ഗോഡ് കോസസ് ഓൾ തിങ്സ് ടു വർക്ക് ടുഗദർ ഫോർ അവർ ഗോഡ്. കർത്താവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ സൗരത് വായിച്ചപ്പോ എന്റെ കഥയായിട്ട് ചലഞ്ച് ചെയ്ത കാര്യം അറിയോ? ഞാൻ പിന്നെ ബാക്കി സംസാരിക്കാം, എന്നെ ഇതിനെ കുറിച്ച് സംസാരിക്കാം. എന്നെ ചലഞ്ച് ചെയ്ത കാര്യം ഇതാണ്, ഈ ദൈവം എന്റെ വ്യക്തിപരമായ ഓരോ കാര്യങ്ങളും അത്ര ശ്രദ്ധാലുവാണെന്ന്. യെസ്, അവൻ എന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. എന്താണെന്നറിയാമോ? എന്നെ നന്മയ്ക്കായിട്ട് എന്റെ ജീവിതത്തെ മാറ്റാൻ. എന്താ നന്മ? എന്നെ യേശുക്രിസ്തുവിനോട് അനുരൂപനാക്കി തീർക്കുവാൻ, എന്നെ കുറച്ചും കൂടെ വിശുദ്ധനാക്കി തീർക്കുവാൻ, എന്നെ കുറച്ചും കൂടെ ബ്രോക്കൺ ആക്കി തീർക്കുവാൻ, എന്നെ കുറച്ചും കൂടെ സ്നേഹമുള്ളവനാക്കി തീർക്കുവാൻ, എന്നെ കുറച്ചും കൂടെ യേശുക്രിസ്തു എന്തായിത്തീരുന്നു അതുപോലെ എന്നെ അനുരൂപനാക്കുവാൻ ഈ ദൈവം നോക്കിയിരിക്കുകയാണ്. ഹീസ് വോക്കിംഗ് ഇൻ യുവർ ലൈഫ്. ഡു യു ബിലീവ് ദാറ്റ്? വിശ്വസിക്കുന്നു നിങ്ങളെ കാര്യം? എന്റെ ഏറ്റവും കാര്യങ്ങളിൽ ദൈവം ശ്രദ്ധാലുവാണെന്ന്. ഡു യു ബിലീവ് ദാറ്റ്? ചില സമയത്ത് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം, ചില സമയത്ത് രോഗമുണ്ടാകാം, ചില സമയത്ത് പലരും എന്നെ നിന്ദിച്ചേക്കാം, ചില സമയത്ത് പലരും എന്നെ ഉപേക്ഷിച്ചേക്കാം, എന്നെ കുറിച്ച് മോശമായി പറഞ്ഞേക്കാം. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം എന്റെ സ്വർഗസ്ഥനായ പിതാവ് നോക്കിയിരുന്നിട്ട് ഈ ഓരോ കാര്യങ്ങളിലൂടെയും എന്നെ കുറച്ചും കൂടെ ഒന്ന് നുറുക്കി എന്നെ കുറച്ചും കൂടെ ക്രിസ്തുവിനോട് അനുരൂപനാക്കി തീർക്കുക. അങ്ങനെ എല്ലാ നന്മയ്ക്ക് നിത്യത ചെല്ലുമ്പോ ഒരു പരാതിയില്ല കേട്ടോ. ഡു യു നോ ദാറ്റ്? നിത്യത ചെല്ലുമ്പോ എന്തില്ല അവിടെ? അവിടെ എന്തില്ല? എന്റെ കർത്താവേ അന്ന് അങ്ങനെ ഇരുന്നപ്പം അവൻ എന്നെ മാന്തി എന്നാരും പറയത്തില്ല. കാരണം എന്താ? നിത്യത ചെല്ലുമ്പോ എന്ത് മാത്രമേ ഉള്ളൂ? സ്തുതിയും സ്തോത്രവും. ചുമ്മാ സ്തുതിയും സ്തോത്രം വരുന്നതാണോ? അല്ലെന്ന്. അതൊക്കെ സഭയല്ലേ, നമ്മൾ ഇടക്കിടക്ക് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ അല്ലിയ പറയണം, അന്നാ പറഞ്ഞേക്കാം അല്ലേലുയ്യ. നിത്യത ഇങ്ങനത്തെ പരിപാടി ഇല്ല. എന്നോ അവിടെ എന്നാണ് സ്പോണ്ടേനിയസ് ആയിട്ട്. കാരണം എന്താ? അവിടെ ഈ ഓരോ കാര്യങ്ങളും അന്ന് എനിക്ക് സംഭവിച്ച അപകടം, ഓ എന്റെ കർത്താവ് അത് ഇത്ര നന്മയ്ക്കായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ. അന്ന് എനിക്ക് സംഭവിച്ച പരാജയം, എന്റെ കർത്താവ് ഇതെന്നെ ഇത്രത്തോളം രൂപാന്തരപ്പെടുത്തുന്നത് ഞാൻ അന്ന് മനസ്സിലാക്കിയില്ലല്ലോ. ഇതെല്ലാം ഒരുമിച്ച് മോളിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അങ്ങനെയുള്ളവന് പിന്നെ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല, അവൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ പറയും, എന്റെ കർത്താവ് എത്ര മനോഹരമായിട്ട് എന്നെ പരിപാലിച്ചത്, എത്ര നന്നായിട്ട് എന്നെ സ്നേഹിച്ചത്, എത്ര ശ്രദ്ധയായത് എന്റെ കാര്യത്തിൽ. അമേസിംഗ്. ഹല്ലേലൂയ.
ശേഷം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.